ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്കാണ് നാം എല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1:1-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്, വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാൻ പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിൻ്റെ വചനവും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. പുതിയ നിയമത്തിലെ പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. ദൈവം നിശ്ചയിച്ചിട്ടുള്ളതും മനുഷ്യർക്ക് വെളിപ്പെടാതെ മറഞ്ഞു കിടക്കുന്നതുമായ വസ്തുതകളെ നമുക്ക് വെളിപ്പെടുത്തി കാണിച്ചതാണ് വെളിപ്പാട് പുസ്തകം. ദൈവശ്വാസീയമായ തിരുവെഴുത്തുകളിൽ പ്രവചനത്തിന് അതിപ്രധാനമായ സ്ഥാനമാണുള്ളത്. പ്രവചനത്തെ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് എന്ന് വിളിച്ചിരിക്കുന്നു. 2 Petrus 1:19 വാക്യം വായിക്കുക. വെളിപ്പാട് പുസ്തകം അതുപോലുള്ള ഒരു വിളക്കാണ്. ഗ്രഹിക്കുവാൻ പ്രയാസമെന്ന് വിചാരിക്കുന്ന ഈ പ്രവചന പുസ്തകം രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളാണ്. ഒരു യുഗത്തിൻ്റെ അന്ത്യത്തിൽ നാം എത്തിയിരിക്കുന്നതിനാൽ ഈ പുസ്തകത്തിൻ്റെ പഠനം ഒഴിച്ചുകൂടാത്തതാകുന്നു. 66 പുസ്തകങ്ങൾ അടങ്ങിയ വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഏഷ്യ മൈനറിൽ നിലവിലിരുന്ന 7 സ്ഥലം സഭകൾക്കും അതുപോലെ ലോകമെങ്ങും എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഈ പുസ്തകം രചിച്ചത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇത് യോഹന്നാൻ ഉണ്ടായ വെളിപ്പാടാണ്. വാസ്തവത്തിൽ ഇത് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. 1 അത് വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു. യോഹന്നാൻ യേശുവിൽ നിന്ന് ലഭിച്ച വെളിപ്പാടെന്നോ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാടെന്നോ ഇതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. 1 ക്രിസ്ത്യാനികൾക്ക് വലിയ പീഡനമുണ്ടായി. ഡൊമീഷ്യൻ ചക്രവർത്തി റോമിനെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ റോമ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ക്രിസ്ത്യാനികൾക്ക് വലിയ പീഡനം നേരിട്ടു. 81 to 96 വരെയാണ് ഡൊമീഷ്യൻ റോമിലെ ചക്രവർത്തിയായിരുന്നത്. ഡൊമീഷ്യനെ ദൈവമെന്ന് വിളിച്ച് ആരാധിക്കണം അല്ലെങ്കിൽ മരിക്കണമെന്നായിരുന്നു നിയമം. വിസ്തരിക്കാൻ കൊണ്ടുവരുന്ന ഒരു ക്രിസ്ത്യാനിയെ പോലും ക്രിസ്തുവിനെ നിഷേധിക്കാതെ വിട്ടയക്കാൻ പാടില്ലായിരുന്നു എന്നായിരുന്നു നിയമം. അക്കാലത്ത് അനേകായിരങ്ങൾ രക്തസാക്ഷികളായി മരിച്ചു. തിമോതിയോസും ഇക്കാലത്ത് രക്തസാക്ഷിയായി മരിച്ച ഒരു ഭക്തനാണ്. യോഹന്നാൻ എഫെസോസ് സഭയുടെ മൂപ്പനായിരുന്നു. ഇപ്രകാരം ക്രിസ്ത്യാനികളെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ കൊല്ലുന്നതിന് വേണ്ടി ആദ്യം എണ്ണ തിളപ്പിച്ച് അതിൽ ഇട്ടു. യോഹന്നാൻ ആന്മ നിറോടെ എണ്ണയിൽ ചെന്ന് വീണു. താൻ അവിടെ വീണപ്പോൾ എണ്ണ തണുത്തുപോയി എന്ന് പറയുന്നു. തനിക്ക് യാതൊരു ദോഷവും സംഭവിച്ചില്ല. തദവസരത്തിൽ ആസിയിൽ നിന്നും വളരെ വിദൂരത്തിലായിരുന്ന മെഡിറ്ററേനിയൻ സമുദ്രമധ്യത്തിലുള്ള പത്മോസ് എന്ന ദ്വീപിലേക്ക് ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ നാട് കടത്തി. സാധാരണ രാഷ്ട്രീയ തടവുകാരെയാണ് ഇവിടേക്ക് നാട് കടത്തിയിരുന്നത്. എന്നാൽ യോഹന്നാനെ ഇവിടേക്ക് നാട് കടത്താനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് തനിക്കുണ്ടായ ദർശനങ്ങൾ വിവരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1:9 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിലേക്ക് കടന്നു വരാനുള്ള കാരണം വ്യക്തമായി യോഹന്നാൻ തന്നെ ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ട് അവൻ പത്മോസ് എന്ന ദ്വീപിലേക്ക് കടന്നു വന്നു? ഇവിടെ വായിക്കുന്നത് ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തവും പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. ദൈവത്തിൻ്റെ വചനം അറിയിച്ചതിനാൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം, യേശു മാത്രമേ ഉള്ളൂ ദൈവം, മറ്റൊരുത്തരും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെയിൽ വേറെ ഒരു നാമവുമില്ല, യേശു മാത്രമേ ഉള്ളൂ എന്ന് ശക്തിയായി ഈ സുവിശേഷം ഘോഷിച്ചതിനാൽ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തവുമാണ് താൻ പത്മോസ് എന്ന ദ്വീപിലേക്ക് വളർന്നു വന്നത്. 81 മുതൽ 96 വരെ ഭരിച്ച ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ഭരണത്തിൻ്റെ അന്ത്യഘട്ടത്തിലാണ്, അഥവാ 95-96 ഇത് എഴുതിയത്, വെളിപ്പാട് പുസ്തകം എഴുതിയത്. പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ട യോഹന്നാൻ അവിടെ വച്ച് തനിക്ക് ഈ വെളിപ്പാട് ഉണ്ടാകുകയും അവിടെ വച്ച് ഈ പുസ്തകം എഴുതുകയും ചെയ്തു. ഈ ദ്വീപിൽ നിന്നും താൻ സ്വാതന്ത്ര്യം പ്രാപിച്ചത് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ മരണശേഷമാണ്. ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും ഒരുമിച്ച് ചേർത്ത് പഠിക്കേണ്ട രണ്ട് പുസ്തകങ്ങളാണ്. ദാനിയേൽ പ്രവചനം മുദ്രയിടപ്പെട്ട പുസ്തകമാണ്. ദാനിയൽ പ്രവചനം 12:9 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കും: ദാനിയേലെ, പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. വ്യാഖ്യാനിച്ച് ഗ്രഹിക്കുവാൻ അക്കാലത്ത് സാധ്യമല്ലാത്ത ഒന്നായിരുന്നു ദാനിയൽ പ്രവചനം എന്നതാണ് ആ വാക്യത്തിൻ്റെ സാരം. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ രീതി നേരെ വിപരീതമാണ്. വെളിപ്പാട് പുസ്തകം 22:10 വാക്യം വായിക്കുമ്പോൾ, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്ര ഇടരുത്, ഈ പ്രവചനം വെളിപ്പെടുത്തിയ ശേഷം നമുക്ക് പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുവാൻ സാധിക്കുമെന്നും അങ്ങനെ ചെയ്യണമെന്നും ഉദ്ദേശിച്ചിരുന്നു എന്നാണ് ഇതിനാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആകയാൽ വെളിപ്പാട് പുസ്തകം ഒരു തുറക്കപ്പെട്ട പുസ്തകമാണ്. 17 പുസ്തകങ്ങൾ പഴയ നിയമത്തിലുണ്ട്, 17 പ്രവചന പുസ്തകങ്ങൾ പഴയ നിയമത്തിലുണ്ട്. പ്രവചന പുസ്തകങ്ങൾ യെശയ്യാ പ്രവചനം മുതൽ മലാക്കി പ്രവചനം വരെയാണ് ഈ 17 പ്രവചന പുസ്തകങ്ങൾ. സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ വലിയ ഒരു ഭാഗം പ്രവചന വിഷയങ്ങളാണ്. കൂടാതെ പൊതുവേ പറഞ്ഞാൽ വേദപുസ്തകത്തിലെ സകല പുസ്തകങ്ങളും പ്രവചനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പുസ്തകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ പ്രവചനങ്ങളെല്ലാം വെളിപ്പാട് പുസ്തകം കൂടാതെ ഇവയ്ക്കൊന്നിനും പൂർത്തീകരണം ഉണ്ടാകുന്നില്ല. വെളിപ്പാട് പുസ്തകം 1:3 നാം ഇങ്ങനെ വായിക്കുന്നു: ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ബൈബിളിലെ വചനങ്ങളെല്ലാം വിലയേറിയതാണ്. അതെല്ലാം നമ്മൾ വായിക്കുകയും പ്രമാണിക്കുകയും ചെയ്യണം. അത് നമുക്ക് അനുഗ്രഹമാണ്. എന്നാൽ ഈ വെളിപ്പാട് പുസ്തകം വായിക്കുന്നവനും കേൾക്കുന്നവനും പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ എന്ന അനുഗ്രഹം പ്രത്യേകം ഇതിൽ അരളി ചെയ്തിരിക്കുന്നു. ആകയാൽ ഈ പുസ്തകം കൂടുതൽ നാം പ്രയോജനപ്പെടുത്തണം. അക്ഷരാഭ്യാസം ഇല്ലാത്തവരെ ഇത് വായിച്ച് കേൾപ്പിക്കണം. വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും ഈ പ്രവചന വാക്കുകൾ വായിച്ച് കേൾപ്പിച്ചാൽ അത് അനുഗ്രഹമാണ്. അത് പ്രമാണിക്കുന്നതും ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ പുസ്തകം അവസാനിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇതേ അനുഗ്രഹം തന്നെ എടുത്തു പറയുന്നു. ആ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങൾ നാം മനസ്സിലാക്കുക എന്ന് മാത്രമായി നാം ഇതെടുക്കരുത്. അത് മനസ്സിലാക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യണമെന്ന് വ്യക്തമാക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും അനുഗ്രഹം പകർന്നുകൊണ്ട് എഴുതിയിരിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം. മറ്റ് പുസ്തകങ്ങൾ എഴുത്തുകാർ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ചും പ്രബോധിപ്പിച്ച് എഴുതണമെന്ന് തോന്നിയത് കൊണ്ടും എഴുതിയ പുസ്തകങ്ങളാണ് എന്ന് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കൊണ്ട് കഴിയും. അതിന് ഉദാഹരണമായി പറഞ്ഞാൽ യൂദായുടെ ലേഖനം എടുത്തു വായിക്കുക. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ യൂദ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. യുക്തമായിട്ട് തോന്നിട്ട് എഴുതിയതും ദൈവവചനമാണ്. അതും ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് എഴുതിയതാണ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് പുസ്തകം അതിനേക്കാൾ എല്ലാം വലിയ പ്രത്യേകതയാണുള്ളത്. കാരണം നമ്മുടെ കർത്താവ് തന്നെ പത്മോസ് ദ്വീപിൽ കിടക്കുന്ന യോഗന്നാന് വെളിപ്പെട്ട് വ്യക്തമായി കൽപ്പിച്ചിട്ട് എഴുതിയ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി, എഫസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പിറകിൽ കേട്ടു. അതുകൊണ്ട് യാതൊരു നിലയിലും ഈ പുസ്തകത്തെ അവഗണിക്കുവാൻ പാടില്ല. യോഹന്നാൻ നല്ല സുബോധത്തോടുകൂടെ ഉണർന്നിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ തനിക്ക് കാണപ്പെട്ടവ താൻ കണ്ടുകൊണ്ട് എഴുതിയതാണ് വെളിപ്പാട് പുസ്തകം. ഈ പ്രവചന ഗ്രന്ഥത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ യോഹന്നാൻ പുസ്തകവും എഴുത്തുകോലുമായി ഇരുന്നു കൊണ്ട് തന്നെ എഴുതിക്കൊണ്ടിരുന്നു. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്, 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു, എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്കാ എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. നല്ല സുബോധമുള്ളവനായി അപ്പോൾ തന്നെ എഴുതിയ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഈ വെളിപ്പാട് പുസ്തകത്തെ 3 ഭാഗമായി തിരിച്ചു പഠിക്കാം. നമ്മൾ ആരും അത് 3 ഭാഗമായി തിരിക്കണ്ട. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ വെളിപ്പാട് പുസ്തകത്തെ 3 ഭാഗമായി തിരിച്ചിട്ടുണ്ട്. 1-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുക. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും, അതാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3 ഭാഗങ്ങൾ. നിങ്ങൾ ശ്രദ്ധിക്കണം. 1-ാം ഭാഗം നീ കണ്ടത്, 2-ാം ഭാഗം ഇപ്പോൾ ഉള്ളത്, 3-ാം ഭാഗം ഇനി സംഭവിപ്പാനിരിക്കുന്നു. ഇതാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3 ഭാഗങ്ങൾ. 1, നീ കണ്ടത്, അതാണ് 1-ാം അധ്യായം. പ്രത്യേകിച്ച് 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ അംഗവർണ്ണനയും ആളത്വ ദർശനവുമാണ് നമുക്കവിടെ കാണുവാൻ തക്കൊണ്ടും കഴിയുന്നത്. ഒന്നാം അധ്യായം പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിശനായി. പതിനൊന്നാമത്തെ വാക്യത്തിൽ, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. എഫസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന ഏഴ് സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. പന്ത്രണ്ടാം വാക്യം, എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. പതിമൂന്നാം വാക്യം, തിരിഞ്ഞപ്പോൾ ഏഴ് പൊൺനിലവിളക്കിലെയും നിലവിളക്കുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പങ്കച്ച കെട്ടിയവനായി മത്സ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. ഈ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് നീ കണ്ടത്. അതിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാല് തുളയിൽ ചുട്ടുപിടിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവൻ്റെ വലങ്കയിൽ ഏഴ് നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തരുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അതാണ് ഒന്നാം വിഭാഗം, നീ കണ്ടത് എന്ന് പറയുന്നത്. ഒന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ, നീ കണ്ടത് എന്ന് പറയുന്നത് ഒന്നാം അധ്യായം എന്ന് തന്നെ ഇരിക്കട്ടെ. ഇനി രണ്ടാമത്, ഇപ്പോൾ ഉള്ളത്, അതാണ് രണ്ടും മൂന്നും അധ്യായങ്ങൾ. ആസിയിൽ നിലവിലുള്ള ഏഴ് സഭകൾക്കുള്ള ദൂതുകളാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത്. രണ്ടും മൂന്നും അധ്യായങ്ങൾ സഭ, അന്ന് ആസിയയിൽ കുറഞ്ഞത് 10 സഭകൾ ഉണ്ടായിരുന്നു. എന്നാൽ ദൂത് കൊടുക്കാൻ തക്കവണ്ണം എടുത്തിരിക്കുന്നത് ഏഴ് സഭകളെയാണ്. ആ ഏഴ് സഭകൾക്കുള്ള ദൂതുകളാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്ന വിഭാഗം. സഭ ആരംഭിച്ചത് പെന്തക്കോസ് നാളിലാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം വരെ സഭ ഈ ലോകത്തിൽ ഉണ്ടായിരിക്കും. സഭ ആരംഭിച്ച കാലഘട്ടം മുതൽ, പെന്തക്കോസ് നാൾ സഭ ആരംഭിച്ചു, അന്ന് മുതൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് വരെയുള്ള ഏഴ് കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ ഏഴ് സഭകൾ. രണ്ടും മൂന്നും അധ്യായങ്ങളിൽ പ്രവേശിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് പഠിക്കുവാൻ തൊക്കെ ഒന്നും കഴിയും. ആ സഭകൾക്കുള്ള ദൂതുകളാണ് ഇപ്പോൾ ഉള്ളത്. മൂന്ന്, ഇനി സംഭവിക്കാനിരിക്കുന്നത്. സഭാ കാലയളവിന് ശേഷം, അതായത് കർത്താവിൻ്റെ വരവും തുടർന്നുള്ള സംഭവങ്ങളുമാണ് ഇനി സംഭവിക്കാനിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 4:1-22 വരെയാണ് ഇനിമേൽ സംഭവിക്കാനിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 4:1-22 വരെയുള്ള അധ്യായങ്ങളാണ് ഇനിമേൽ സംഭവിക്കാനിരിക്കുന്നത്. 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളെ സംഭവങ്ങൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല. 4:1 ഒന്നും രണ്ടും വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രഹസ്യ വരവാണ് നമുക്ക് കാണുവാൻ തക്കൊണ്ടും കഴിയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് രണ്ട് ഘട്ടങ്ങളുണ്ട്, രണ്ട് ആമുഖങ്ങളുണ്ട്. അന്ന് ഒന്ന് രഹസ്യവരവും രണ്ട് പരസ്യവരവും. യേശു ക്രിസ്തു രഹസ്യമായി വരുന്നത് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാനാണ്. തൻ്റെ രഹസ്യ വരവാണ് 4:1-2 വാക്യങ്ങളിൽ, വെളിപ്പാട് ദിവസം 4:1-2 വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. ആ സംഭവം ഇതുവരെ സംഭവിച്ചിട്ടില്ല. അത് എത്രയും വേഗം സംഭവിക്കാൻ തക്ക പോവുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുൻപ് വരെയുള്ള സകല പ്രവചനങ്ങളും, വേദോസ്തി പറഞ്ഞിരിക്കുന്ന സകല പ്രവചനങ്ങളും നിറവേറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എത്രയും വേഗം സംഭവിക്കാനുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവാണ്. ആ യേശുക്രിസ്തുവിൻ്റെ വരവാണ് 4:1-2 കാണുവാൻ കഴിയുന്നത്. 4:22 വരെയുള്ള കാര്യങ്ങളാണ് ഇനിമേൽ സംഭവിക്കാനിരിക്കുന്നത്. അതെല്ലാം നമ്മൾ ആഴമായി പഠിക്കുവാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 1 മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ അംഗവർണ്ണനയും മഹത്വപൂർണമായ ആളത്വവും ദർശിക്കുന്നു. 2-3 ക്രിസ്തു മഹാപുരോഹിതനായി സഭയുടെ നടുവിൽ ശുശ്രൂഷിക്കുന്നു. 4-5 അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ആരാധനയ്ക്ക് യോഗ്യനായി സ്വർഗത്തിൽ കാണുന്നു. 6-19 ക്രിസ്തു ന്യായാധിപനായി ദർശിക്കുന്നു. 20-22 ക്രിസ്തുവിനെ കർത്താദി കർത്താവും രാജാദി രാജാവുമായി കാണുന്നു. യോഹന്നാൻ ഈ ദൂതുകൾ എഴുതുന്ന കാലയളവിൽ ഈ 7 കൂടാതെ ചെറുതും വലുതുമായ പല കൂടിവരവുകളും ആസിയയിലുണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ഈ 7 മാത്രം യോഹന്നാൻ തിരഞ്ഞെടുത്തത് എന്നുള്ളതൊരു വിഷയമാണ്. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എഫെസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയത്തീര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ എന്ന ഈ 7 സഭാ കാലയളവിനെ മുഴുവനെയും ബാധിക്കുന്നതാണ്. പെന്തക്കോസ് നാളിലാണ് സഭ ആരംഭിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്ന് മുതൽ കർത്താവിൻ്റെ വരവ് വരെയുള്ള 7 ഈ 7 പ്രതിനിധീകരിക്കുന്നു. അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വീണ്ടും പറയുന്നു, 2-3 അല്ലെങ്കിൽ 2 ഇപ്പോൾ ഉള്ളത് എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ അന്നേരം ഞാൻ വിശദീകരിക്കാം. ഈ ദർശനം കാണുന്ന സമയത്ത് യോഹന്നാൻ 4 ആത്മാവിലായി എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നു. താൻ ആത്മ നിറവിലാണ് ഈ പുസ്തകം എഴുതിയത്. 1:10 കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. 1 താൻ ആത്മാവിലാകുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനമാണ് താൻ കാണുന്നത്. 2 താൻ ആത്മാവിലാകുന്നത് 4:2 4:1-2 കർത്താവിൻ്റെ വരവും സഭയുടെ ഉൽപ്രാപണവുമാണ് കാണുന്നത്. ആ കാഴ്ച താൻ കാണുമ്പോൾ യോഹന്നാൻ ആത്മാവിലായി. 3 താൻ ആത്മാവിലാകുന്നത് വെളിപ്പാട് പുസ്തകം 17:3 അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി എന്ന് വായിക്കുന്നു. 3 താൻ ആത്മാവിലാകുമ്പോൾ അന്തിക്രിസ്തുവിൻ്റെ മണവാട്ടിയെ കാണുന്നു. 4 താൻ ആത്മാവിലാകുന്നത് വെളിപ്പാട് പുസ്തകം 21:10 അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നു ഒരു വന്മലയിൽ കൊണ്ടുപോയി. ഇവിടെ താൻ കാണുന്ന കാഴ്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ഇങ്ങനെ വെളിപ്പാട് പുസ്തക ദർശനം യോഹന്നാൻ ലഭിക്കുമ്പോഴും അത് എഴുതുമ്പോഴും താൻ 4 ആത്മാവിലായതായി കാണുന്നു. വെളിപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ ആത്മ നിറവിൽ പഠിപ്പാൻ ഉത്സാഹിക്കണം. ഈ പുസ്തകം മറ്റ് പ്രവചനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. കാരണം ഇത് നാം അവസാനം വരെ കാത്തുകൊള്ളുവാനുള്ളതാണ്. ഈ പ്രവചനം വിശുദ്ധമാകയാൽ ആർക്കും അതിനോട് കൂട്ടിച്ചേർക്കുവാനോ കുറയ്ക്കുവാനോ അവകാശമില്ല. വെളിപ്പാട് പുസ്തകം 22:18 19 വായിക്കുക. അതിനോട് മായം ചേർത്ത് കൂട്ടുവാനും കുറയ്ക്കുവാനും ശ്രമിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ് എന്നെഴുതിയിരിക്കുന്നു. എന്നാൽ അത് കാത്തുകൊള്ളുന്നവൻ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇതിൻ്റെ എഴുത്തുകാരൻ ആരാണ് എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ അപ്പോസ്തോലനായ യോഹന്നാൻ ആകുന്നു. ഈ അപ്പോസ്തോലൻ എഴുതിയ പുസ്തകങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷവും 1, 2, 3 ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകവും. യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ തൻ്റെ എഴുത്തുകളിൽ തന്നെക്കുറിച്ചുള്ള പ്രസ്താവന ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായി കാണാം. ആ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് ഏകദേശം 5 പ്രാവശ്യം യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. ആ ശിഷ്യൻ യോഹന്നാനാണ്, എന്നാൽ തൻ്റെ എഴുത്തിൽ തൻ്റെ പേര് എഴുതിയില്ല. യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു ശിഷ്യനാണ് യോഹന്നാൻ. അങ്ങനെ തന്നെത്താൻ മറയ്ക്കുവാൻ ശ്രമിച്ച യോഹന്നാൻ ഈ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെക്കുറിച്ച് വെളിപ്പെടുത്തുന്നതിന് യാതൊരു മടിയും കാണിക്കുന്നില്ല. താനാണ് ഈ പുസ്തകം എഴുതുന്നുള്ളത്, വെളിപ്പാട് പുസ്തകം എഴുതുന്നുള്ളത്, താൻ തന്നെ തൻ്റെ പേരുകൾ എടുത്ത് അനേക പ്രാവശ്യം പറയുന്നതുകൊണ്ട് വ്യക്തമായും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു അപ്പോസ്തലനായ യോഹന്നാൻ തന്നെയാണ് വെളിപ്പാട് പുസ്തകം എഴുതിയത്. സുവിശേഷങ്ങളിൽ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് നമ്മൾ വായിക്കുന്നു. യേശു സ്നേഹിച്ച ശിഷ്യൻ യേശുവിൻ്റെ മാർവോട് ചാഞ്ഞു. യേശു സ്നേഹിച്ച ശിഷ്യൻ മുൻപേ ഓടി. യേശു സ്നേഹിച്ച ശിഷ്യൻ യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. യേശു സ്നേഹിച്ച ശിഷ്യൻ ക്രൂസിൻ്റെ ചുവട്ടിൽ വന്നു. ഈ നിലകളിലെല്ലാം യേശു സ്നേഹിച്ച ശിഷ്യൻ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് യോഹന്നാനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിന് കൊരിന്ത്യർക്കെഴുതിയ 2:12 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരം മുൻപേ 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവിടെ നമ്മൾ വായിക്കുന്നത് ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. ആ മനുഷ്യൻ പരദീസയോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. അതിൻ്റെ 1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു പറഞ്ഞാണ് ആരംഭിക്കുന്നത്. ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയാൻ പോകുന്നു. അടുത്ത വാചകം ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയും. ആ മനുഷ്യൻ ആരാണ്? ഈ 3 സ്വർഗത്തോളം പോയത് ആരാണ്? അത് അപ്പോസ്തലനായ പൗലോസ് തന്നെയാണ്. താൻ തൻ്റെ പേരോടെ വെളിപ്പെടുത്തിയിട്ടില്ല. 14 സംവത്സരം മുൻപ് ശത്രുക്കൾ തന്നെ അടിച്ച് ഉപദ്രവിച്ച് മരിച്ചവനെ പോലെ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞതായ സന്ദർഭത്തിങ്കൾ ശിഷ്യന്മാർ ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ജീവൻ മടങ്ങി വരികയും താൻ എഴുന്നേൽക്കുകയും ചെയ്തു. താൻ അങ്ങനെ മരിച്ചവനെ പോലെ ആയ സന്ദർഭത്തിങ്കൾ തൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോയി താൻ പ്രാപിച്ച ദർശനങ്ങളെക്കുറിച്ചാണ് 2 കൊരിന്ത്യർ 12 അധ്യായത്തിൽ താൻ പ്രസ്താവിച്ചിരിക്കുന്നത്. എന്നാൽ താൻ അവിടെ പറയുമ്പോൾ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ എന്നാണ്, പേര് വെളിപ്പെടുത്തിയിട്ടില്ല. വെളിപ്പാട് പുസ്തകം 1:1 തൻ്റെ ദാസനായ യോഹന്നാൻ പ്രദർശിപ്പിച്ചു എന്ന് നാം കാണുന്നു. യോഹന്നാൻ ആസിയിലെ 7 സഭകൾക്കും എഴുതുന്നത് എന്ന 1:4 യോഹന്നാൻ തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ എന്ന് തന്നെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. വെളിപ്പാട് പുസ്തകം 10:4 ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. വെളിപ്പാട് പുസ്തകം 22:8 വളരെ വ്യക്തമായ ഈ തെളിവുകളുടെ വെളിച്ചത്തിൽ ഞാൻ കണ്ടു, ഞാൻ നോക്കി, ഞാൻ പറഞ്ഞു. ഈ പദങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നേരിട്ട് യോഹന്നാനോട് പറയുന്നുണ്ടല്ലോ. വെളിപ്പാട് പുസ്തകം 1:11 19:9 21:5 വായിക്കുക. ഓരോ അധ്യായങ്ങളും ശ്രദ്ധയോടെ വായിച്ചാൽ കണ്ടു എന്ന് പറയുന്നതും നേരിട്ടുള്ള പ്രസ്താവനകളും ധാരാളമായി കാണുവാൻ തെക്കൊണ്ടും കഴിയും. വേദപുസ്തകത്തിലെ പല പുസ്തകങ്ങളും എഴുത്തുകാർ നേരിട്ടല്ല എഴുതിയത്, എഴുത്തുകാരെ ഇരുത്തി എഴുതുകയായിരുന്നു. റോമാലേഖനം 1:1 പതിനാറാം അധ്യായം 22-ാമത്തെ വാക്യം. റോമാലേഖനം പൗലോസിൻ്റെതാണ്, എന്നാൽ അത് എഴുതിയത് തെർസോസ് ആകുന്നു. റോമാലേഖനം 16-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുക. എന്നാൽ വെളിപ്പാട് പുസ്തകം യോഹന്നാൻ താൻ തന്നെ കയ്യിൽ എഴുത്തുകോലും പുസ്തകവും എടുത്ത് എഴുതുകയായിരുന്നു. 10-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഞാൻ എഴുതുവാൻ ഭാവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ശ്രദ്ധിക്കുക. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില തെളിവുകൾ വീണ്ടും ഞാൻ നിർത്തിവെക്കുന്നു. ഞാൻ താഴെ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ സമയം പോലെ എടുത്ത് വായിക്കുക. 1-ാം അധ്യായം 11-ാമത്തെ വാക്യം, 2-ാം അധ്യായം 1-ാം വാക്യം, 8, 12, 18, 3-ാം അധ്യായം 1, 7, 14, 4-ാം അധ്യായം 1, 2 വാക്യങ്ങൾ, 5-ാം അധ്യായം 1, 4, 5, 6, 1, 2, 3, 5, 6, 8, 9, ഇങ്ങനെ അനേക വാക്യങ്ങൾ വെളിപ്പാട് പുസ്തകം തന്നെ നമുക്ക് നിരത്തി വയ്ക്കുവാൻ തക്കൊണ്ടും കഴിയും. യോഹന്നാൻ തന്നെയാണ് ഈ പുസ്തകം എഴുതിയെന്ന് വ്യക്തമായി നമുക്ക് പഠിപ്പാൻ തക്കൊണ്ടും കഴിയും. ഈ വാക്യങ്ങളെല്ലാം വായിച്ചു നോക്കുമ്പോൾ ഞാൻ കണ്ടു, ഞാൻ നോക്കി, ഞാൻ കേട്ടു, എന്നോട് കൽപ്പിച്ചു, ഞാൻ ആത്മാവിലായി, ഈ പദങ്ങളെല്ലാം യോഹന്നാൻ തന്നെയാണ് ഇതിൻ്റെ എഴുത്തുകാരൻ എന്ന് ശക്തമായി തെളിയിക്കുന്നു. എന്നാൽ ഇത് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറച്ചു വച്ചിരുന്ന ഈ വെളിപ്പാടുകൾ പുത്രനാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് അത് കൊടുത്തു. അത് പിതാവിൽ നിന്ന് യേശു ക്രിസ്തു പ്രാപിച്ച വെളിപ്പാടുകളാണ്. ആ വെളിപ്പാടുകൾ പത്മോസ് ദ്വീപിൽ കിടക്കുന്ന യോഹന്നാന് ഒരു ദൂതൻ മുഖാന്തരം പ്രദർശിപ്പിക്കുവാൻ തക്കൊണ്ടിടയായി. യോഹന്നാൻ അത് നമുക്ക് തരുവാൻ തക്കൊണ്ടിയായി, സഭകൾക്ക് അയച്ചു കൊടുക്കുവാൻ തക്കൊണ്ടിടയായി. യോഹന്നാൻ വെറും എഴുത്തുകാരൻ മാത്രമാണ്, എന്നാൽ ഇത് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. വെളിപ്പാട് ദിവസം തലക്കെട്ട് നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ ഉണ്ടായ വെളിപ്പാടെന്നാണ്, എന്നാൽ വാസ്തവത്തിൽ ഇത് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. ദൈവമക്കളെ, ഞാൻ ഇത്രയും മുഖവരിയായിട്ട് നിങ്ങളെ ഓർപ്പിച്ചിട്ടുണ്ട്, എന്നാൽ 2 മിനിറ്റോടെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ വെളിപ്പാട് പുസ്തകം പഠിക്കാൻ തക്കണം നമ്മൾ തുടങ്ങുമ്പോൾ അത് നമ്മെ പഠിപ്പിക്കാതിരിക്കാൻ തക്കണം സാത്താൻ വലിയ തന്ത്രങ്ങൾ പ്രയോഗിക്കും. സാത്താൻ ഏറ്റവും വിരോധമുള്ള 2 പുസ്തകങ്ങളാണ് ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും. എന്തുകൊണ്ട്? ഉൽപ്പത്തി പുസ്തകത്തിനാണ് സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ തക്കൊണ്ടും കഴിയുന്നു. അതേ, അവൻ ആദാമിൻ്റെ ഹവ്വായെയും തെറ്റിക്കുകയും ഹവ്വായുടെ അരികിൽ പാമ്പിൻ്റെ വേഷമെടുത്ത് ഹവ്വായോട് സംസാരിച്ച് തന്ത്രം പ്രയോഗിച്ച് മാനവജാതിയെ വഴിതെറ്റിച്ചതായ സാത്താൻ്റെ തന്ത്രങ്ങളും മറ്റും നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ തക്കൊണ്ടും കഴിയും. അപ്പോൾ തൻ്റെ തന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കാതിരിക്കാൻ തക്കണം ഉൽപ്പത്തി പുസ്തകത്തോട് അത് പഠിക്കുന്നതിനോട് സാത്താൻ വലിയ വിരോധമാണ്. അത് ഉൽപ്പത്തി പുസ്തകം വിശ്വസിക്കാൻ പാടില്ല എന്ന് തന്നെ ചിലർ പഠിപ്പിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ വിരോധമുള്ള പുസ്തകമാണ് ഈ വെളിപ്പാട് പുസ്തകം. കാരണം ഈ വെളിപ്പാട് പുസ്തകത്തിലാണ് സാത്താൻ്റെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം നമ്മൾ വായിക്കുന്നു, മീഖായേലും സാത്താനും തമ്മിൽ യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ മീഖായേലും ദൂതന്മാരും ജയിച്ചു, സാത്താനെയും കൂട്ടരെയും താഴേക്ക് തള്ളിയിടുന്നു. അവൻ്റെ അങ്ങനെ തള്ളിയിടുന്നതും പിന്നെ അവൻ്റെ അന്ത്യ ന്യായവിധിയും വെളിപ്പെടുത്തിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതുകൊണ്ട് നാം അത് മനസ്സിലാക്കാതിരിക്കാൻ തക്കണം അത് വിശ്വസനീയമല്ലെന്നും അത് പഠിക്കേണ്ട ആവശ്യമില്ലെന്നും അത് സത്യമല്ലെന്നും പറഞ്ഞ് സാത്താൻ തൻ്റെ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തോടും വെളിപ്പാട് പുസ്തകത്തോടും സാത്താൻ ഏറ്റവും വിരോധമുള്ള പുസ്തകങ്ങളാണ്. എന്നാൽ അവൻ്റെ തന്ത്രങ്ങൾ അതിജീവിച്ചുകൊണ്ട് അത് പഠിക്കുവാൻ തക്കണം ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് ഇന്നുള്ളത് പഠിക്കാൻ തക്കണം തീരുമാനിക്കാം. അത് പഠിക്കുവാൻ തുടർന്ന് പഠിപ്പാൻ തക്കണം സർവകൃപാലുവായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 1-ാം ലെസൺ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.